വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു ശബത്ത് നാളിൽ ചെയ്ത അനേകം അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് നാം വായിക്കുന്നു. അവൻ 100 കണക്കിന് രോഗികളെ സൗഖ്യമാക്കി. അവൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും അവൻ സൗഖ്യം നൽകി. ഒന്നുകിൽ ശാരീരികമായ സൗഖ്യം, അതല്ല എങ്കിൽ ആത്മീയമായ സൗഖ്യം. അവൻ യഹൂദന്മാരുടെ പള്ളിയിൽ പഠിപ്പിച്ചു. അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ക്ഷീണിച്ച് രാത്രിയിൽ ഉറങ്ങി. പക്ഷേ പ്രഭാതത്തിൽ ഇരുട്ടോടെ തന്നെ അവൻ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അതിമഹത്തായ ഈ മാതൃകയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇന്നലത്തെ നമ്മുടെ പഠനം നാം അവസാനിപ്പിച്ചത്. ഓർക്കുന്നുണ്ടല്ലോ, യേശു ചെയ്തതുപോലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച താങ്കൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ചെയ്തോ? ഈ പരിപാടി കേട്ടതിന് ശേഷം ചെയ്യുവാനാണോ താല്പര്യപ്പെടുന്നത്? ചെയ്തില്ല എങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് മാത്രമേ ഇന്നത്തെ ജോലികൾ ആരംഭിക്കാവൂ. ഇന്നലെ വളരെ പ്രായോഗികമായ അനേകം കാര്യങ്ങൾ ഞാൻ ഈ കാര്യത്തിൽ പറയുകയുണ്ടായി. നാളെ മുതൽ ജീവസന്ദേശം പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുവാൻ സമയമുണ്ടാക്കണം. അങ്ങനൊരു ശിക്ഷണം, അച്ചടക്കം ഇല്ലാത്തവർക്ക് ആദ്യം പ്രയാസമായിരിക്കും. പക്ഷേ അതിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നിർത്തില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിജയം നാം ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ദിവസം മുഴുവൻ അസ്വസ്ഥതയാണ്. വീട്ടിലെപ്പോഴും മുഷിഞ്ഞു മുഷിഞ്ഞിരിക്കും. ഇനിയും ജോലി ചെയ്യുന്നിടത്ത് ചെന്നാൽ കണ്ടതിനെല്ലാം കണ്ടവരെയൊക്കെ ചാടിക്കും, എല്ലാവരോടും ദേഷ്യം. വീട്ടിലെടുക്കുന്നതും പിടിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടില്ല. എല്ലാം കഴിയുമ്പോൾ നിരാശയും. ഈ അവസ്ഥയ്ക്ക് ഞാനൊരു ഒറ്റമൂലി പറയാം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുക. ദൈവവചനത്തിലൂടെ ദൈവം താങ്കളോട് സംസാരിക്കുന്നത് ഒരു ഡയറിയിലോ ഒരു തുണ്ടുകടലാസിലോ കുറിച്ച് നമുക്ക് എടുത്ത് നോക്കുവാൻ സൗകര്യമുള്ളിടത്ത് വയ്ക്കുക. ദൈവജനത്തിൽ നിന്നുള്ള ഒരു വാക്യമാകുന്നുവെങ്കിൽ വളരെ നല്ലതാണ്. ഒരു ദിവസം കുറഞ്ഞത് 20 പ്രാവശ്യമെങ്കിലും അതെടുത്ത് വായിക്കും എന്ന് തീരുമാനിക്കുക. പോക്കറ്റിൽ കിടന്നാൽ ഓരോ പ്രാവശ്യവും പോക്കറ്റിൽ എന്തിനെങ്കിലുമൊക്കെ കൈയിടുമ്പോൾ ഇത് നമുക്ക് കിട്ടും. ആ തുണ്ടുകടലാസ് കാണുമ്പോഴൊക്കെ അതൊന്ന് വായിക്കുക. വ്യത്യാസം വരുന്നത് എത്ര പെട്ടെന്നാകുന്നു എന്ന് അപ്പോൾ മനസ്സിലാകും. നമ്മിൽ പലർക്കുമുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം, നാം നല്ലതായി ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആഗ്രഹം മാത്രം മതിയോ? നാം പരിശ്രമിക്കണ്ടായോ? ഓരോ ദിവസത്തെയും വിജയം ആയുസിൻ്റെ തന്നെ വിജയമാണെന്ന് മറക്കരുത്. ഓരോ പ്രഭാതത്തിലെയും വിജയം ഓരോ ദിവസത്തെയും വിജയമാണ്. വിജയാളികളായി ദൈവം താങ്കളെ, അതെ, നമ്മെ ഓരോരുത്തരെയും നിർത്തട്ടെ. അതെ, അങ്ങനെ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത് എന്താകുന്നു എന്ന് ഒന്ന് നോക്കിക്കേ. 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം മുതൽ. ശിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകുക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പല്ലുകളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. സുവിശേഷത്തിൻ്റെ ആരംഭം അത്ര ഇത്. തൻ്റെ ഉപദേശം കൊണ്ട് യേശു അവരെ രക്ഷയ്ക്കായി, അതായത് തൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും വേണ്ടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ പഠിപ്പീരുകൾ മാത്രം താങ്കളെ രക്ഷിക്കില്ല സുഹൃത്തെ. അവൻ ക്രൂശിൽ നിർവഹിച്ച പ്രവർത്തനമാണ് നമ്മെ രക്ഷിക്കുന്നത്. അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു എന്ന കാര്യം ശ്രദ്ധിക്കുക. തൻ്റെ 3 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് യേശു ആ സ്ഥലങ്ങൾ മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായി. ആ കാലത്ത് ഭൂതങ്ങളുടെ ശക്തി വലുതായി വെളിപ്പെട്ടിരുന്നു. ഇവിടെ ഇതാ നാം വീണ്ടും ആ കാര്യം കാണുന്നു. ഭൂതങ്ങളുടെ ശക്തി വളരെയധികമായി വെളിപ്പെട്ടിരുന്ന മൂന്ന് കാലയളവാണ് ഉണ്ടായിട്ടുള്ളതെന്നത്രേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യം മോശയുടെ കാലത്തായിരുന്നു, രണ്ടാമത്തേത് ഏലിയാവിൻ്റെ കാലത്ത്, മൂന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത്. ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ അതിശയ പ്രവർത്തനത്തിലേക്കാണ് നാം ഇനിയും വന്നു ചേരുന്നത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ വിഷമം പിടിച്ചതും വ്യത്യസ്തങ്ങളുമായിരുന്നു. ഇവിടെ ഇതാ ഒരു കുഷ്ഠരോഗിയെ കാണുന്നു. കുഷ്ഠരോഗം സുഖമാക്കപ്പെടുവാൻ സാധിക്കാത്ത ഒരു രോഗമായിരുന്നില്ല എന്ന് ലേവ്യ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇത് മാരകമായ രോഗം ആയിത്തീരാവുന്ന ഒന്നായിരുന്നു. ഈ രോഗം വരുന്നതായ വ്യക്തി ആകെ വികൃതമാക്കപ്പെടും എന്നതുകൊണ്ടും അങ്ങനെയുള്ള വ്യക്തിയെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ടും ഈ രോഗം വരുന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. തനിക്കുള്ള സകലരിൽ നിന്നും അകന്നു കഴിയേണ്ടി വരുന്ന അവസ്ഥ ആർക്കാണ് സഹിക്കുവാൻ സാധിക്കുന്നത്? 40, 41 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. ഈ അത്ഭുത പ്രവൃത്തിയിൽ മാനസികമായ ഒരു വശം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മറക്കരുത്. ആ കാലങ്ങളിൽ യാതൊരു വ്യക്തിയും ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കുമായിരുന്നില്ല. ഈ മനുഷ്യൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നിരിക്കില്ല. അനേക വർഷങ്ങളായി ഈ മനുഷ്യനെ ആരും തൊടുക പോലും ചെയ്തിരുന്നിരിക്കില്ല. അതുമാത്രവുമല്ല, ഈ രോഗിയായ മനുഷ്യനും ആരെയും തൊടുവാൻ അനുവാദമില്ലായിരുന്നു. അവൻ പട്ടണത്തിന് വെളിയിലാണ് പാർത്തിരുന്നത്. ആഴ്ചയിലൊരിക്കൽ ഭിക്ഷ യാചിക്കുവാൻ അവൻ പട്ടണത്തിൽ പ്രവേശിച്ചാൽ ഒരു മണിയും കിലുക്കി അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം അവൻ നടക്കുവാൻ. മറ്റു മനുഷ്യരെ ഒരിക്കലും അവനെ സമീപിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. മറ്റു മനുഷ്യരോടൊപ്പമുള്ള, അതെ, സുഖമുള്ള മനുഷ്യരോടൊപ്പമുള്ള സംസർഗം ഇവൻ എത്രമാത്രം കൊതിച്ചു കാണും. തൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം ഒന്ന് താമസിക്കുവാൻ ഇവൻ എത്രമാത്രം ആഗ്രഹിച്ചു കാണും. അവൻ്റെ കുടുംബത്തിലുള്ളവർ, അവൻ ഇരിക്കുന്നതിന് വളരെ അകലെ അവനുള്ള ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് പോകും. അവർ ആഹാരം വെച്ചിട്ട് പോയി കഴിയുമ്പോൾ ഈ കുഷ്ഠരോഗി അടുത്ത് വന്ന് ആഹാരം കഴിക്കുമായിരുന്നു. എത്ര പരിതാപകരമായ ഒരവസ്ഥ! ഹൃദയഭേദകമായ ഒരു ജീവിതമല്ലേ? തൻ്റെ കുഞ്ഞുങ്ങളെയോ ഭാര്യയെയോ കാണുമ്പോൾ അവൻ അകലെ നിന്ന് കൈവീശി അഭിവാദ്യം ചെയ്തു എന്ന് വന്നേക്കാം. എന്നാൽ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ തൊടുന്നതിനോ തൻ്റെ കൈകൾ കൊണ്ട് അവരെ പിടിക്കുന്നതിനോ അവൻ അവകാശമില്ലായിരുന്നു. എന്നാൽ ഇതാ ഇവിടെ സ്നേഹവാനായ യേശു കർത്താവ്, ലോകം മുഴുവൻ അശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അശുദ്ധനായ മനുഷ്യനെ തൊടുന്നു. യേശു ആ കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ സ്പർശനം ആ മനുഷ്യനിൽ എന്തു വലിയ മാറ്റമായിരിക്കും ഉണ്ടാക്കിയതില്ലേ? എത്രയോ നാളുകൾ ആഗ്രഹിച്ചിരുന്നിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ആ മനുഷ്യന് സാധിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നമ്മുടെ ജീവിതത്തിലെ പാപവും കുഷ്ഠത്തിന് സമാനമാണ്. പാപകുഷ്ഠത്താൽ അശുദ്ധമാക്കപ്പെട്ട താങ്കളുടെ ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറുപ്പായിരിക്കും. ഇന്ന് എല്ലാവരും താങ്കളെ വെറുക്കുന്നു എന്ന് ഭയപ്പെട്ടല്ലേ താങ്കൾ കഴിയുന്നത്? ഓരോരുത്തരെ കുറിച്ചും താങ്കൾ ചിന്തിക്കുമ്പോൾ വെറുക്കപ്പെടുന്ന, അതെ, ദേഷ്യപ്പെട്ടിരിക്കുന്നൊരു മുഖമല്ലേ താങ്കളുടെ മനസ്സിൽ വരുന്നത്? ആർക്കും എന്നോട് സ്നേഹമില്ല, ആർക്കും എന്നെ വേണ്ട, ശരി, ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നാലും എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ലേ എന്ന് ചിന്തിച്ച് ഹൃദയം നൊന്ത് കരയുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരൂ. അവിടുന്ന് താങ്കളെ ആശ്ലേഷിക്കും. അവിടുത്തെ പൈതലായി യേശു താങ്കളെ ചേർക്കും. അശുദ്ധൻ എന്ന പേര് മാറ്റി വിശുദ്ധൻ എന്ന് താങ്കളെ വിളിക്കും. അതെ, അതിനോളം വലിയ ഒരു പദവി മറ്റെന്താണുള്ളത്? ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി, അതെ, ഒരു ദൈവപൈതൽ എന്നുള്ള പദവി യേശുവിൽ കൂടി മാത്രമേ ഒരു മനുഷ്യന് പ്രാപിക്കുവാൻ സാധിക്കൂ. തുടർന്ന് സംഭവിച്ചത് തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. 42 മുതലുള്ള വാക്യങ്ങൾ. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു. നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. ആ കുഷ്ഠരോഗിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് യേശുവിൻ്റെ മനസ്സലിഞ്ഞു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യേശുവിന് അവൻ്റെ രോഗം മാറ്റുവാൻ കഴിയുമെന്ന് കുഷ്ഠരോഗി വിശ്വസിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നാണ് അവൻ യേശുവിനോട് അപേക്ഷിച്ചത്. അതിനുത്തരമായി മനസ്സുണ്ട്, ശുദ്ധമാക എന്നാണ് യേശു പറഞ്ഞത്. നാം ഓരോരുത്തരും ശുദ്ധമായി തീരണമെന്നത്രേ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മെ ശുദ്ധമാക്കുവാനുള്ള മനസ്സ് എല്ലായ്പ്പോഴും കർത്താവിനുണ്ട്. പാപകുഷ്ഠത്താൽ ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, താങ്കളുടെ പാപത്തെ ക്ഷമിച്ച് താങ്കളെ ശുദ്ധീകരിക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. മറക്കരുത്, അവിടുത്തെ സന്നിധിയിലേക്ക് താങ്കൾ വിശ്വാസത്തോടെ കടന്നു വരുമോ? മനുഷ്യർ താങ്കളോട് അടുക്കുവാൻ പോലും അറച്ചു നിൽക്കുന്ന പാപമാണെങ്കിൽ പോലും യേശു താങ്കളെ തൊട്ട് സൗഖ്യമാക്കും, ശുദ്ധീകരിക്കും. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മതിയായതാണ് യേശുവിൻ്റെ രക്തം. 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഒരു കുഷ്ഠരോഗി ശുദ്ധമാക്കപ്പെട്ടാൽ അത് കഴിഞ്ഞ് ഒരു മോശയിക ആചാരമുണ്ടായിരുന്നു. നമ്മുടെ കർത്താവ് മോശയുടെ പ്രമാണം ലംഘിച്ചില്ല എന്നത് വ്യക്തമാണല്ലോ. യേശു ശുദ്ധമാക്കിയ ആ മനുഷ്യനോട് പറഞ്ഞത് ആരോടും അതേക്കുറിച്ച് പറയരുതെന്നാണ്. ഈ മനുഷ്യനാകട്ടെ മൗനമായിരിക്കാതെ പോയി സംഭവിച്ചതിനെക്കുറിച്ച് എല്ലാവരോടും അറിയിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ നാം പത്രത്തിൽ കൊടുക്കുകയോ റേഡിയോയിലോ TVയിലോ പരസ്യം ചെയ്യുകയോ ചെയ്യും. ഈ മനുഷ്യൻ ചെയ്തതും അതുതന്നെയാണ്. അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് കാട്ടുതീ പോലെ പടർന്നു എന്ന അർത്ഥമാകുന്നുള്ളത്. അവന് സംഭവിച്ചത് കാട്ടുതീ പോലെ പടർന്നു. ശുദ്ധമാക്കപ്പെട്ട ഈ മനുഷ്യൻ ആ വാർത്ത പരത്തുവാൻ ആരംഭിച്ചു. പക്ഷേ അവൻ യേശുവിനോട് അനുസരണക്കേട് കാണിക്കുകയായിരുന്നു. ആരോടും പറയരുതെന്നായിരുന്നല്ലോ കർത്താവ് പറഞ്ഞത്. എന്നാൽ അവനത് കാട്ടുതീ പോലെ പരത്തി. യേശു കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം തന്നെക്കുറിച്ച് സകലരോടും അറിയിക്കുക എന്നത്രേ. വാസ്തവത്തിൽ നാം ആരോടും അറിയിക്കുന്നില്ല. നാം അത് അവഗണിക്കുകയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. ഈ ശുദ്ധനായിത്തീർന്ന കുഷ്ഠരോഗിയുടെ അനുസരണക്കേട് ഇന്ന് നാം അനുസരിക്കാതിരിക്കുന്നതിനോളം മോശമല്ല. നാം എല്ലാവരോടും പറയേണ്ടതാണ്. എന്നാൽ ആരോടും പറയാതിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളെ രക്ഷിച്ച യേശുവിനെക്കുറിച്ച് താങ്കൾ ആരോടും പറയുന്നില്ല എങ്കിൽ അത് വളരെ മോശമാണ്. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ വാർത്ത കാട്ടുതീ പോലെ പരന്നതിനാൽ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. അതിനാൽ യേശു കർത്താവിന് കുറെ കാലത്തേക്ക് കഫർന്നഹൂമിൽ നിന്ന് പിൻവാങ്ങേണ്ടതായി വന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ പഠനം അങ്ങനെ അവസാനിച്ചു. വളരെ പ്രധാനപ്പെട്ട അനേകം സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇതിൽ നിന്നും താങ്കൾ അനേകം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് സംശയമില്ല. പ്രായോഗിക ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കി വിജയോത്സവമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ മറക്കരുത്. പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞ മറ്റൊരു അധ്യായമാണ് 2-ാമത്തേത്. വാസ്തവത്തിൽ ഇത് 1-ാം അധ്യായത്തിന്റെ തുടർച്ചയാണ്. ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണല്ലോ. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം തന്നെ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ചില ദിവസങ്ങൾക്ക് ശേഷം യേശു ഇപ്പോൾ കഫർന്നഹൂമിൽ പ്രവേശിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. യേശു തൻ്റെ ആസ്ഥാനം ജന്മസ്ഥലമായ നസ്രത്തിൽ നിന്ന് കഫർന്നഹൂമിലേക്ക് മാറ്റിയതായിട്ടാണല്ലോ നേരത്തെ നാം ചിന്തിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ 3 വർഷക്കാലത്ത് ഇഹലോക ശുശ്രൂഷയുടെ കാലത്ത് ആസ്ഥാനമായിരുന്നത് കഫർന്നഹൂം ആയിരുന്നു. അതുകൊണ്ട് ആ പട്ടണങ്ങൾക്ക് യേശുവിൻ്റെ ശുശ്രൂഷ കൂടുതൽ ലഭിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. യേശു സൗഖ്യമാക്കിയ കുഷ്ഠരോഗി യേശു പറഞ്ഞത് അനുസരിക്കാതെ യേശു ചെയ്തത് എല്ലാവരെയും അറിയിക്ക നിമിത്തം യേശുവിന് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകേണ്ടതായി വന്നു എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടുവല്ലോ. ആളുകൾ അവനെ തിക്കുക നിമിത്തം തൻ്റെ പ്രവൃത്തികൾ വേണ്ടതുപോലെ ചെയ്യുവാൻ കർത്താവിന് ബുദ്ധിമുട്ടായി. ഒരു കൺകെട്ടുവിദ്യക്കാരനായി അഥവാ ഒരു മാജിക്കുകാരനായി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് യേശു വരാഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ഇതത്രേ. തൻ്റെ പ്രത്യേകത അതായിരിക്കുവാൻ യേശുവിന് ആഗ്രഹമില്ലായിരുന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ഈ മനുഷ്യനോ വേറെ ആരെങ്കിലുമോ പറഞ്ഞു പരത്തണമെന്ന് യേശു ആഗ്രഹിച്ചില്ല. കാരണമുണ്ട്, ഒരു ആത്മിക ശുശ്രൂഷയ്ക്കായിട്ടത്രേ യേശു വന്നത്. അതെ, ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ വെച്ചുകൊടുക്കാനായിട്ടാണ് യേശു വന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ആളുകളുടെ കുറെ രോഗം സൗഖ്യമാക്കി, വിശന്നിരിക്കുന്നവർക്ക് കുറെ ഭക്ഷണം കൊടുത്ത്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്ത് മടങ്ങിപ്പോകുവാനല്ല യേശു വന്നത്. ഇതൊന്നുമില്ലാത്തതിൻ്റെ കാതലായ കാരണം മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ. അതെ, ഒരു താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ സന്തോഷിപ്പിച്ചു വിടുവാനല്ല. പിന്നെയോ, അവൻ്റെ ആയുസ് ഈ ലോകത്തിലും വരുവാനുള്ളതിലും സന്തുഷ്ടമാകുവാൻ, അർത്ഥപൂർണമാകുവാൻ അവനെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ദൈവവചനത്തിനുള്ള പ്രാധാന്യത നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ആരും പ്രചരണം നടത്തുവാൻ പാടില്ല. ഇന്നത്തെ പല അത്ഭുത പ്രവർത്തകരും ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ദുഃഖസത്യം മാത്രമാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാവരും അങ്ങനെയാണെന്ന്. അനേകരും ഇത് ഒരു കുറുക്കു വഴിയായി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രഥമമായ ജോലി, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രഥമമായ പ്രധാനപ്പെട്ട ജോലി ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയുമാണ്. അതിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ശുശ്രൂഷയും നിത്യമായ ഫലം പുറപ്പെടുവിക്കില്ല. താൽക്കാലികമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. ദൈവവചന പ്രകാരം അങ്ങനെയുള്ള ശുശ്രൂഷകളെ അംഗീകരിക്കാവതല്ല. എന്തെങ്കിലും ഒരു ആത്മിക വരത്തിനു മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ നേരെ ഞാൻ വല്ലതുമൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാകുന്നു. ആരോടും പ്രത്യേകം നീരസമുണ്ടായിട്ടല്ല. അങ്ങനെയുള്ള അനേകരെയും വ്യക്തിപരമായി എനിക്ക് അറിയില്ല താനും. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതുള്ള ഏതൊരു ശുശ്രൂഷയും തെറ്റാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തേക്കാൾ അധികം ഇന്ന് പ്രാധാന്യം വരത്തിനാകുന്നു എന്നത്രേ ചിലരുടെ മനോഭാവം. ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ആർക്കും എന്നാൽ മുറിവേൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് സംസാരിച്ചാൽ അതിന് നേരെ കണ്ണടയ്ക്കാതിരുന്നാൽ മതി. അതെ, രോഗശാന്തി, അന്യഭാഷ, പ്രവചനം, അങ്ങനെ വരങ്ങൾ കൂന്നൽ കൊടുത്തു പോകുന്നവർ സത്യത്തിൽ കാളവണ്ടിയുടെ പുറകിൽ കാളയെ കെട്ടിയിട്ട് വണ്ടി ഓടിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ആകുന്നു എന്ന് മറക്കരുത്. അങ്ങനെ വന്നാലത്തെ അനുഭവം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഒരിക്കലും ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, എടോ ഇന്നിടത്തെ ഇന്നാര് താങ്കൾ പ്രസംഗിക്കുന്നത് പോലെ തന്നെയാണ് വചനം പ്രസംഗിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനുള്ള ഒരു ഗുണം കൂടുതൽ എന്തെന്നാൽ രോഗശാന്തി ശുശ്രൂഷയും കൂടിയുണ്ട്. ഞാൻ ചോദിച്ചു, അയാളെ അറിയപ്പെടുന്നത് വചനം പ്രസംഗിക്കുന്നത് കൊണ്ടാണോ അതോ രോഗശാന്തിക്കാരനായതുകൊണ്ടാണോ? അയാളുടെ യോഗങ്ങളിൽ ആളുകൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യർ അവിടെ പോകുന്നത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനാണോ അതോ രോഗശാന്തിയിലുള്ള ഊന്നൽ കൊണ്ടാണോ? അതെ, വേറെ എന്തെങ്കിലും വൈകാരികമായ അനുഭവം കൊണ്ടാണോ മനുഷ്യർ അവിടെ പോകുന്നത്? ഇത് നാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ഉത്തരവാദിത്തം. മനുഷ്യൻ്റെ പേരിന് ഉയർച്ച ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാൻ സ്നാപകനെ പോലെ അവൻ വളരണം, ഞാനോ കുറയണം എന്ന ചിന്ത എല്ലാ നിമിഷവും നമുക്കുണ്ടായിരിക്കണം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് തന്നെ സംഭവിച്ചതൊന്ന് ശ്രദ്ധിക്കുക. യേശു ശുദ്ധമാക്കിയ ആ കുഷ്ഠരോഗി നിമിത്തം യേശുവിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായി എന്നും യേശു കുറേ കാലത്തേക്ക് കഫർനഹൂം വിട്ടുപോയതായും വീണ്ടും മടങ്ങി വന്നതായും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവിടെ നാം കാണുന്നു. എത്ര കാലത്തേക്ക് അവൻ കഫർനഹൂം വിട്ടുപോയി എന്ന് നമുക്കറിയില്ല. അവൻ മടങ്ങി വന്നപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്നൊരു പ്രത്യേകമായ വീടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ഭാഷയിലും അങ്ങനെ ഒരു ധ്വനിയുണ്ടല്ലോ, സ്വന്തം വീട് പോലെ തോന്നുന്ന ഒരു പ്രതീതി. അങ്ങനെ വരുമ്പോൾ ഒന്നാം അധ്യായത്തിൽ ഏത് വീടിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന ചിന്ത ഉയർന്നു വരുന്നു. എൻ്റെ അഭിപ്രായം ഒന്നാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വീടായിരിക്കും ഈ പറഞ്ഞത്. രാവിലെ പള്ളിയിൽ പോയതിന് ശേഷം അവൻ ശിമോന്റെയും അന്ത്രയോസിൻ്റെയും വീട്ടിൽ പ്രവേശിച്ചതായിട്ടാണല്ലോ നാം അവിടെ കാണുന്നത്. അതിനാൽ ഈ മനുഷ്യർ ശിമോൻ പത്രോസിൻ്റെ വീടിൻ്റെ മേൽക്കൂരയാണ് പൊളിക്കുവാൻ തുടങ്ങിയത് എന്ന വിശ്വാസത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. അത് പറഞ്ഞ് ഒരു ഉപദേശം സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിനോട് യോജിക്കാത്തവരോട് എനിക്കൊട്ട് പിണക്കവുമില്ല, പറഞ്ഞു എന്ന് മാത്രം. കർത്താവ് കഫർന്നഹൂമിൽ തിരിച്ചു വന്നു എന്നും അവൻ ശിമോൻ പത്രോസിൻ്റെ ഭവനത്തിലുണ്ട് എന്നുമുള്ള വാർത്ത എല്ലായിടത്തും പരന്നു. രണ്ടാം വാക്യം നോക്കിക്കാട്ടെ, ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്ത വണ്ണം പലരും വന്നുകൂടി അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. ദൈവവചനം പ്രസംഗിക്കുകയായിരുന്നു യേശു കർത്താവിൻ്റെ ശുശ്രൂഷ. ഇന്ന് നാമും അതിപ്രധാനമായി കാണേണ്ട കാര്യം അതുതന്നെയാണ്. ദൈവവചനത്തിൻ്റെ വിശ്വാസ്യതയിലും അപ്രമാദിത്വത്തിലും ആകുന്നു നാം അധികം പ്രാധാന്യം നൽകേണ്ടത്. ദൈവമേ, ദൈവവചനത്തിൽ കൂടുതൽ പ്രാഗൽഭ്യം എനിക്ക് നൽകണമേ എന്നത്ര ഈ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിലും ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലും ഈ ദൈവവചനം എന്തുമാത്രം പരിവർത്തനമാകുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ ഇന്ന് എനിക്കുള്ളതിനേക്കാൾ അധികം പ്രാഗൽഭ്യം ദൈവവചനത്തിൽ എനിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ തുറന്നു പറയുകയാണ്, ചില അവസരങ്ങളിൽ ഞാൻ അവിശ്വസിച്ചു പോകാറുണ്ട്. ഇതൊക്കെ പറയുന്നത് കൊണ്ടും ഇത്രമാത്രം പരിശ്രമം കഴിക്കുന്നത് കൊണ്ടും എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും ഇതൊരിക്കലും വെറുതെ അവൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയില്ല എന്നും നാം ഓർത്തിരിക്കേണ്ടതാണ്. യേശു കർത്താവ് അവരോട് തിരുവചനം പ്രസ്താവിച്ചു എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം പ്രധാനമായി അവൻ കണ്ടിരുന്നത് ദൈവഹിതം ചെയ്യുക എന്നത് മാത്രമായിരുന്നു. ദൈവവചനം അറിയിക്കുന്നതിൽ നിന്നും യേശു കർത്താവിനെ ഒന്നും പിൻപോട്ട് പിടിച്ചില്ല. അവിടുത്തെ ലക്ഷ്യം തെറ്റിക്കുവാൻ ആരെക്കൊണ്ടും ഒന്നിനെക്കൊണ്ടും സാധിച്ചില്ല. ദൈവവചനം പഠിപ്പിക്കുക, ഉപദേശിക്കുക, പ്രസംഗിക്കുക, ആത്മാക്കളെ ദൈവത്തിനു വേണ്ടി ആദായപ്പെടുത്തുക. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ മുൻഗണന എന്തിനാകുന്നു? ദൈവവചനത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ? ആത്മീയമായ മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും അത് തെറ്റാണ്. ദൈവവചനത്തിൽ നിന്നും അകന്നുപോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുക, മടങ്ങി വരൂ. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കൂ. അതെ, ദൈവവചനം അനുസരിക്കാതെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ ആർക്കും സാധ്യമല്ല. ആ പദവിയിലേക്ക് യേശു കർത്താവ് താങ്കളെ ക്ഷണിക്കുന്നു. കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.
താങ്കൾ ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ പഠനം താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തെ അർത്ഥപൂർണവും അനുഗ്രഹവുമാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പഠനങ്ങൾ ക്രമമായി നൽകിക്കൊണ്ടിരിക്കുന്ന ജീവസന്ദേശം റേഡിയോ ബൈബിൾ പഠനം ഒരു ശീലമാക്കൂ. എല്ലാ പ്രഭാതത്തിലും 5 മുതൽ മീഡിയം വേവ് 340 മീറ്റർ 882 kHz താങ്കൾക്ക് ഇത് ശ്രവിക്കാവുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ട്രാൻസ്വേൾഡ് റേഡിയോ, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ malayalamttb@radio882.com. ഞങ്ങളുടെ വെബ്സൈറ്റ് radio882.com. ഫോൺ 0469 27 00 284.